ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമസ്കാരം. എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുവാൻ ഒരവസരം കൂടി ലഭിച്ചിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം മൻ കി ബാത് മനസ്സിലുള്ള കാര്യങ്ങളാണ്. ഇതെന്റെ കർമ്മ മണ്ഡലമല്ല. ഞാൻ സ്വയമേവ തന്നെ താങ്കളോട് സംവദിക്കാൻ വളരെ താൽപ്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭാരതത്തിലെ ഓരോ മുക്കിലും മൂലയിലും മൻ കി ബാത് എന്ന പരിപാടിയിൽ കൂടി ദേശവാസികളായ സാമാന്യ ജനങ്ങളോട് ഞാൻ ഒത്തുപോകുന്നു. മൻ കി ബാത് വൈകുന്നേരങ്ങളിൽ 8 മണിക്ക് പ്രാദേശിക ഭാഷകളിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ആകാശവാണിയോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരെല്ലാമാണോ കേൾക്കുന്നത്, അവർ പിന്നീട് കത്തുകളായും ടെലിഫോൺ വഴിയായും എന്റെ വെബ്സൈറ്റുകളിൽ കൂടിയും നരേന്ദ്രമോദി ആപ്പിലൂടെയും തങ്ങളുടെ വിചാരങ്ങൾ എന്നിലെത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. അതിലേറെ കാര്യങ്ങൾ എന്റെ സർക്കാരിനെ സഹായിക്കുന്നുമുണ്ട്. ജനനന്മയ്ക്കായി സർക്കാരിനെ എത്രമാത്രം സജീവമാക്കാമോ, ജനനന്മയ്ക്കായി എന്തെല്ലാം മുൻഗണനാക്രമങ്ങൾ നൽകാമോ, അതിലെല്ലാം നിങ്ങളുടെ ഇടപെടലുകൾ വളരെയേറെ പ്രയോജനപ്പെടുന്നു. നിങ്ങൾ കൂടുതൽ കൂടുതൽ കർമ്മോത്സുകരായി നിങ്ങളുടെ പങ്കാളിത്തം വഴി ജനാധിപത്യത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേനൽ കടുത്തുകൊണ്ടിരിക്കുന്നു. വെയിലിന്റെ കാഠിന്യം കുറച്ചു കുറയുമെന്ന് കരുതി, എന്നാൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ മഴക്കാലം തുടങ്ങുവാൻ ഒരാഴ്ച വൈകുമെന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതുകൊണ്ടുതന്നെ നമ്മുടെ ഉത്കണ്ഠയും കൂടിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം രാജ്യത്തിന്റെ ഭൂരിഭാഗത്തും വേനലിന്റെ ഭീകരമായ ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മൃഗങ്ങളായാലും പക്ഷികളായാലും മനുഷ്യരായാലും എല്ലാവരും വിഷമിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഇത്തരം പ്രശ്നങ്ങളെ വലുതാക്കിക്കൊണ്ടിരിക്കുന്നു. വനമേഖലയുടെ വിസ്തൃതി കുറഞ്ഞു, വൃക്ഷങ്ങൾ മുറിക്കപ്പെട്ടു. ഒരുവിധത്തിൽ പറഞ്ഞാൽ മനുഷ്യർ തന്നെ പ്രകൃതിയെ നശിപ്പിച്ചിട്ട് സ്വയം വിനാശം വരുത്തുന്നു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ലോകമെമ്പാടും പരിസ്ഥിതിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ഇപ്രാവശ്യം യുണൈറ്റഡ് നേഷൻസ് ലോക പരിസ്ഥിതി ദിനത്തിൽ 0 tolerance ഫോർ ഇല്ലീഗൽ വൈൽഡ് ലൈഫ് ട്രേഡിനെ വിഷയമാക്കിയിരിക്കുന്നു. ഇത് സംബന്ധമായ ചർച്ചകൾ നടക്കും. എന്നാൽ നമുക്ക് വൃക്ഷലതാദികളെക്കുറിച്ചും ചിന്തിക്കണം. ജലസംഭരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. നമ്മുടെ വനമേഖലയെ എങ്ങനെ സമ്പന്നമാക്കാം എന്നതിനെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാലയ താഴ്വരകൾ, ഇവിടെ നിന്നുള്ള കാടുകൾ അഗ്നിക്കിരയായി. ഇക്കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. കരിയിലകളും നമ്മുടെ അശ്രദ്ധയും കാട്ടുതീയുടെ മൂലകാരണമാണ്. വനം സംരക്ഷിക്കണം, ജലം സംരക്ഷിക്കണം. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽച്ചൂടിൽ കഷ്ടപ്പെടുന്ന 11 സംസ്ഥാനങ്ങളിലെ, അതായത് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒറീസ എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി സംവദിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. സാധാരണഗതിയിൽ ഈ വരൾച്ച ബാധിത പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യോഗം വിളിച്ചുകൂട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ ഞാനങ്ങനെ ചെയ്തില്ല. പ്രത്യേകം പ്രത്യേകം യോഗങ്ങൾ വിളിച്ചുകൂട്ടി. ഓരോ ദേശക്കാർക്കും വേണ്ടി ഏകദേശം 2-2.5 മണിക്കൂറോളം ഞാൻ ചെലവിട്ടു. ഓരോ പ്രദേശത്തിനും പറയാനുള്ളത് ശ്രദ്ധയോടെ കേട്ടു. സാധാരണഗതിയിൽ ഭാരത സർക്കാരിൽ നിന്നും എത്ര രൂപ പോയി എന്നും എത്രമാത്രം ചെലവാക്കപ്പെട്ടുവെന്നും മുൻപെങ്ങും ഇത് സംബന്ധിച്ച് ഇത്രയും സൂക്ഷ്മമായ ഒരു ചർച്ച നടന്നിട്ടില്ല. പല പ്രദേശങ്ങളും ജലസംരക്ഷണം, പരിസ്ഥിതി, വരൾച്ച ലഘൂകരണം, മൃഗസംരക്ഷണം എന്നിവയ്ക്കു വേണ്ടിയും ബാധിത മനുഷ്യർക്കു വേണ്ടി തന്നെയും ഒരുവിധത്തിൽ പറഞ്ഞാൽ മുഴുവൻ ദേശത്തിനുവേണ്ടിയും മികവുറ്റ പ്രവർത്തനം കാഴ്ചവച്ചു എന്ന വസ്തുത ഭാരത സർക്കാരിന്റെ അധികാരികളെപ്പോലും അമ്പരപ്പിക്കുന്ന ഒന്നായിരുന്നു. ഏത് പാർട്ടി ഭരിക്കുന്ന സർക്കാരായാലും ഇപ്രകാരത്തിലുള്ള പ്രശ്നങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ നിവാരണം ചെയ്യുന്നതിനായി ശാശ്വത പരിഹാരത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പഠന അനുഭവം തന്നെയായിരുന്നു. ഞാൻ നയരൂപീകരണ സമിതിയോട് പറഞ്ഞു, അതിൽ നിന്നും നല്ല പാഠങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ട് അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്ന്. ചില സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും ആന്ധ്ര, ഗുജറാത്ത് തുടങ്ങിയവ സാങ്കേതികവിദ്യ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നയരൂപീകരണ സമിതിയുടെ സഫലമായ പരീക്ഷണങ്ങൾ മറ്റ് പ്രദേശങ്ങളിലും എത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ജനപങ്കാളിത്തം വിജയത്തിൻ്റെ വലിയ ഒരു അടിസ്ഥാന ഘടകമാണ്. ഒരുപക്ഷേ സമഗ്രമായ ആസൂത്രണമുണ്ടെങ്കിൽ ഉചിതമായ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമയപരിധിക്കുള്ളിൽ വ്യവസ്ഥകളെ പൂർത്തീകരിച്ചാൽ ശ്രേഷ്ഠമായ മാറ്റമുണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. വരൾച്ചാ നിവാരണത്തിന്, ജലസംരക്ഷണത്തിന്, ഓരോ തുള്ളി ജലവും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഞാൻ എല്ലായ്പ്പോഴും വിശ്വസിക്കുന്നു. ജലം ഈശ്വരൻ കനിഞ്ഞു നൽകിയ പ്രസാദമാണ്. നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നു, പ്രസാദം കിട്ടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് താഴെ പോയാൽ നമ്മുടെ മനസ്സിന് വിഷമമുണ്ടാകും. അതെടുത്തുകൊണ്ട് 5 പ്രാവശ്യമെങ്കിലും ഈശ്വരനോട് മാപ്പ് ചോദിക്കുന്നു. ജലവും ഈശ്വരന്റെ പ്രസാദമായി കരുതി ഓരോ തുള്ളിയും നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വേദനിക്കണം. ജലസംഭരണം മഹത്തായ ഒരു കാര്യമാണ്. ജലസംരക്ഷണവും അങ്ങനെ തന്നെ. ജലസേചനവും മഹത്വപൂർണമാണ്. അതുകൊണ്ടാണ് പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ്, മൈക്രോ ഇറിഗേഷൻ, കുറഞ്ഞ ജലത്തിൽ കൂടുതൽ വിളവ് തുടങ്ങിയവ ശ്രദ്ധേയമാണ്. പല സംസ്ഥാനങ്ങളിലും നമ്മുടെ കരിമ്പ് കൃഷിക്കാർ മൈക്രോ ഇറിഗേഷൻ പ്രയോജനപ്പെടുത്തുന്നു. ചിലർ ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗപ്പെടുത്തുന്നു. വേറൊരു കൂട്ടർ സ്പ്രിംഗ്ലർ ഉപയോഗപ്പെടുത്തുന്നു. ഇതൊരു നല്ല കാര്യമാണ്. ചില സംസ്ഥാനങ്ങൾ ധാന്യകൃഷി, നെൽകൃഷി എന്നിവ ചെയ്യുന്നവരും ഡ്രിപ്പ് ഇറിഗേഷൻ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നവരുമാണ്. അക്കാര്യം കൊണ്ട് തന്നെ നല്ല വിളവ് ലഭിക്കുന്നു, ജലസംരക്ഷണം നടക്കുന്നു, കൂലി കുറച്ച് മതി. ഈ സ്ഥലങ്ങളിൽ നിന്നും ഞാൻ കേട്ടത് ചില പ്രദേശങ്ങൾ വലിയ വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നീങ്ങുന്നു. പ്രത്യേകിച്ചും മഹാരാഷ്ട്രയും ആന്ധ്രയും ഗുജറാത്തും. ഈ 3 സംസ്ഥാനങ്ങളും ഡ്രിപ്പ് ഇറിഗേഷൻ പ്രയോജനപ്പെടുത്തി. ഓരോ വർഷവും 2-3 ലക്ഷം ഹെക്ടർ ഭൂമി കൂടി മൈക്രോ ഇറിഗേഷനിൽ ഉൾപ്പെടുത്താനാണ് അവരുടെ ലക്ഷ്യം. എല്ലാ സംസ്ഥാനങ്ങളും ഈ പദ്ധതികൾ പ്രയോജനപ്പെടുത്തിയാൽ കൃഷി ലാഭകരമാകും, ജലം സംരക്ഷിക്കാൻ കഴിയും. നമ്മുടെ തെലുങ്കാനയിലെ സഹോദരങ്ങൾ മിഷൻ ഭഗീരഥിയിൽ കൂടി ഗോദാവരി, കൃഷ്ണ തുടങ്ങിയ നദികളിലെ ജലം ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചു. ആന്ധ്രാപ്രദേശ് നീരു പ്രഗതി മിഷൻ ജലസംരക്ഷണ പദ്ധതിയിലും ഈ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി. ഗ്രൗണ്ട് വാട്ടർ റീചാർജിനു വേണ്ടിയും അവർ പ്രയത്നിച്ചു. മഹാരാഷ്ട്രയിലെ ജനകീയ പ്രക്ഷോഭത്തിൽ ജനങ്ങൾ കൂടുതൽ പ്രയത്നിക്കുകയും പണം ചെലവഴിക്കുകയും ചെയ്യുന്നു. ജലസംരക്ഷണ പദ്ധതി, സത്യം പറഞ്ഞാൽ, ഈയൊരു പ്രക്ഷോഭം മഹാരാഷ്ട്രയെ ഭാവിയിലുണ്ടാകുന്ന വിഷമതകളിൽ നിന്ന് കരകയറ്റാൻ ഏറെ സഹായകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഛത്തീസ്ഗഡ് ലോക സുരാജ് ജലസുരാജ് അഭിയാൻ നടപ്പിലാക്കിയിട്ടുണ്ട്. മധ്യപ്രദേശ് ബൽറാം താലാബ് യോജനയിൽ ഏകദേശം 22,000 കുളങ്ങൾ ഉൾപ്പെടുത്തി. ഇതൊരു ചെറിയ കണക്കല്ല, അവരുടെ കപിൽ ധാര കൂപ് യോജന എടുത്തു പറയേണ്ടതാണ്. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയുടെ ജലസംരക്ഷണ പദ്ധതി, കർണാടകയിലെ കല്യാണി പദ്ധതി വഴി കിണറുകളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള കാര്യപരിപാടികൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു. രാജസ്ഥാനിലും ഗുജറാത്തിലും ധാരാളം പഴയ പൊട്ടക്കുളങ്ങളുണ്ട്. അവയെ ജലക്ഷേത്രം എന്ന രീതിയിൽ പുനരുജ്ജീവിപ്പിച്ചു. രാജസ്ഥാനിൽ മുഖ്യമന്ത്രി ജലസ്വാവലംബൻ അഭിയാൻ എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കി. ജാർഖണ്ഡ് ഒരു വനപ്രദേശമാണ്. എന്നാൽ ചില പ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാണ്. അവർ ചെക്ക്ഡാം പദ്ധതി നടപ്പിൽ വരുത്തി. അവർക്ക് ജലസംരക്ഷണമായിരുന്നു ലക്ഷ്യം. ചില സംസ്ഥാനങ്ങളിൽ ചെറിയ ചെറിയ അണകൾ നിർമ്മിച്ച് 10-20 കിലോമീറ്ററോളം ജലം സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കി. ഇതൊരു നല്ല അനുഭവമാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ കിട്ടുന്ന മഴയുടെ ഒരു തുള്ളി പോലും നഷ്ടപ്പെടുത്തരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജലസംരക്ഷണത്തിനുള്ള സ്ഥലം എന്തായിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നും ഇപ്പോഴേ നാം ചിന്തിക്കണം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈശ്വരൻ ജലം പ്രദാനം ചെയ്തിട്ടുണ്ട്. പ്രകൃതി നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ധാരാളം ജലം കണ്ടിട്ട് നമ്മൾ അശ്രദ്ധരാകുകയും മഴക്കാലം കഴിയുമ്പോൾ നമ്മൾ ജലം കിട്ടാതെ വിഷമിക്കുകയും ചെയ്യും. എത്ര നാളിങ്ങനെ കഴിയും? ഇത് കൃഷിക്കാരുടെ വിഷയം മാത്രമല്ല, ഗ്രാമീണർ, പാവപ്പെട്ടവർ, കൂലിക്കാർ, നഗരവാസികൾ, ധനാഢ്യർ, ഇവരെല്ലാം നേരിടുന്ന വിഷയമാണ്. മഴക്കാലം വരുന്നു, ജലത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക. അങ്ങനെയാണെങ്കിൽ ഇക്കൊല്ലം ദീപാവലി ആഘോഷിക്കുന്ന വേളയിൽ നമുക്കെത്രമാത്രം വെള്ളം സംഭരിച്ചു എന്നോർത്ത് ആഹ്ലാദിക്കാം. നമ്മൾ എത്രമാത്രം ക്ഷീണിച്ചാലും മുഖത്ത് കുറച്ച് വെള്ളം തളിച്ചാൽ നമുക്ക് പഴയ ഊർജം വീണ്ടുകിട്ടും. അതാണ് ജലത്തിന്റെ ശക്തി. നമ്മൾ എത്രമാത്രം ക്ഷീണിച്ചാലും തടാകങ്ങളും സമുദ്രവും കാണുമ്പോൾ നമ്മളുടെ മനസ്സ് വിശാലമാകുന്നു. ഇതെല്ലാം ഈശ്വരൻ കനിഞ്ഞുതന്ന അമൂല്യ ഖനികളാണ്. മനസ്സുകൊണ്ട് അതുമായി താതാത്മ്യം പ്രാപിക്കാൻ കഴിയണം. ജലം സംരക്ഷിക്കണം. ആധുനിക രീതിയിലുള്ള ജലസേചനം നടത്തണം. വളരെയേറെ ജലം ഈ മഴക്കാലത്ത് നാം പാഴാക്കി കളയരുത്. വരുന്ന 4 മാസം ഓരോ തുള്ളി ജലവും സംരക്ഷിച്ച് മാറ്റിവെക്കുക. ഇത് സർക്കാരിന്റെ മാത്രമോ രാഷ്ട്രീയ നേതാക്കളുടെ മാത്രമോ കാര്യമല്ല, സാധാരണ ജനങ്ങളുടെയും കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ജലലഭ്യതയുടെ പ്രയാസങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞുവച്ചത്. മാധ്യമങ്ങൾ ജലസംരക്ഷണത്തിനായുള്ള മാർഗദർശനങ്ങൾ നൽകട്ടെ, അതിനായുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകട്ടെ. ജലക്ഷാമം പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളിൽ മാധ്യമങ്ങളും പങ്കാളികളാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെ അതിനായി ക്ഷണിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമുക്ക് നവഭാരതം കെട്ടിപ്പടുക്കണം. ഒരു സുതാര്യ ഭാരതമുണ്ടാകണം. നമ്മുടെ പദ്ധതികൾ ഭാരതത്തിന്റെ എല്ലാ കോണുകളിലും സമാന രൂപത്തിൽ ഏറ്റക്കുറച്ചിലുകളില്ലാതെ എത്തിക്കണം. നമ്മുടെ പഴയ മനോഭാവങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. നിങ്ങളെന്നെ സഹായിച്ചാൽ നമുക്ക് ആ ദിശയിലേക്ക് വിജയപൂർവ്വം മുന്നേറാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാവുന്നതാണ്, നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുമുണ്ട്. നാണയങ്ങളും നോട്ടുകളും ഇല്ലാതിരുന്ന കാലത്ത് ബാർട്ടർ സമ്പ്രദായം നിലനിന്നിരുന്നു എന്ന്. അതായത്, ഇലക്കറികളാണ് ആവശ്യമെങ്കിൽ അതിനു പകരമായി ഗോതമ്പ് നൽകണം, ഉപ്പ് വേണമെങ്കിൽ അതിനു പകരമായി പച്ചക്കറികൾ നൽകണം. സാധന സാമഗ്രികളുടെ കൈമാറ്റ വ്യവസ്ഥയിലൂടെയായിരുന്നു വാണിജ്യ വ്യവസായങ്ങൾ നടത്തിയിരുന്നത്. ആ സ്ഥാനത്ത് പതിയെ പതിയെ പലതരം മുദ്രണങ്ങൾ വന്നു തുടങ്ങി. നാണയങ്ങളും നോട്ടുകളും തുട്ടുകളും വരാൻ തുടങ്ങി. എന്നാൽ ഇന്ന് സാഹചര്യങ്ങൾ പൂർണ്ണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലോകമൊന്നടങ്കം പണമില്ലാ സമൂഹമായി, അതായത് ക്യാഷ്ലെസ് സൊസൈറ്റിയായി മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെ ലോകത്തെവിടെ നിന്നും പണം അയക്കുവാനും സ്വന്തമാക്കുവാനും സാധ്യമാണ്. മാത്രവുമല്ല, ഏതൊരു സാധനവും ആവശ്യപ്പെടുവാനും ലഭ്യമാക്കുവാനും ബില്ലടയ്ക്കുവാനും കഴിയുന്ന വ്യവസ്ഥിതി കൈവന്നിരിക്കുകയാണ്. മാത്രവുമല്ല, പേഴ്സിലെ പണം കളവു പോകുമെന്ന വേവലാതിയുമില്ല. എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിന് ഓട്ടോമാറ്റിക് സംവിധാനമായി കഴിഞ്ഞു. തുടക്കത്തിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ഒരു പ്രാവശ്യം പരിചിതമായി കഴിഞ്ഞാൽ ഈ സംവിധാനങ്ങൾ വളരെ എളുപ്പമുള്ളതായി മാറും. ഇതുകൊണ്ടുള്ള നേട്ടം പലതാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന അഭിയാൻ അതിവേഗം മുന്നോട്ടു കൊണ്ടുപോവുക മാത്രമല്ല, രാജ്യത്തെ ഏതാണ്ട് എല്ലാ കുടുംബങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട് തുറക്കുവാനുമായി. മറ്റൊന്ന്, എല്ലാവർക്കും ആധാർ നമ്പറുമായിട്ടുണ്ട്. മൊബൈലാണെങ്കിൽ രാജ്യത്തെ എല്ലാ സാധാരണക്കാരിലും സാധാരണക്കാരായവരുടെ കൈകളിലെത്തിക്കഴിഞ്ഞു. അതുകൊണ്ടുതന്നെ ജൻധനും ആധാറും മൊബൈലും ചേർന്ന് JAM ഒത്തൊരുമിക്കുമ്പോൾ നമുക്ക് പണമില്ലാ സമൂഹമെന്ന നിലയ്ക്ക് മുന്നേറാനാകും. നിങ്ങളൊരുപക്ഷെ കണ്ടിരിക്കും, ജൻധൻ അക്കൗണ്ടിനൊപ്പം റുപ്പി കാർഡ് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. വരും ദിനങ്ങളിൽ ഈ കാർഡ് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് എന്ന നിലകളിൽ പ്രയോജനപ്പെടുത്താനാകും. മാത്രവുമല്ല, ഈയിടെ വളരെ ചെറിയ ഒരു ഉപകരണം നമ്മുടെ ഇടയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതറിയപ്പെടുന്നത് പോയിന്റ് ഓഫ് സെയിൽ, POS, POS എന്നാണ്. അതിന്റെ സഹായത്തോടെ താങ്കളുടെ ആധാർ നമ്പറോ റൂപേ കാർഡോ ഉപയോഗിച്ച് താങ്കൾക്ക് എവിടെ വേണമെങ്കിലും പണമിടപാട് നടത്തുവാൻ സാധിക്കും. പോക്കറ്റിൽ നിന്ന് പണമെടുക്കുകയോ എണ്ണുകയോ യാതൊന്നിൻ്റെയും ആവശ്യം വരികയുമില്ല. മാത്രവുമല്ല, എവിടെയെങ്കിലും പണവുമായി പോകേണ്ടതായും വരില്ല. ഭാരത സർക്കാർ മുൻകൈയെടുത്തതിലൊന്ന് POSലൂടെ സുതാര്യമായ രീതിയിൽ പണമിടപാട് എങ്ങനെ നടത്താമെന്നതിലാണ്. മറ്റൊരു സുപ്രധാനമായ കാര്യം കൂടി ഭാരത സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു. അതാണ് ബാങ്ക് ഓൺ മൊബൈൽ, യൂണിവേഴ്സൽ പേയ്മെന്റ് ഇന്റർഫേസ് ബാങ്കിംഗ് ട്രാൻസാക്ഷൻ, UPI. ഇതുവഴി സ്ഥിരം സമ്പ്രദായങ്ങൾക്ക് മാറ്റം വരുത്തുവാനുമാകും. താങ്കളുടെ മൊബൈൽ ഫോണിലൂടെ മണി ട്രാൻസാക്ഷൻ, പണമിടപാട് എന്നത് വളരെയേറെ എളുപ്പമാകും. സന്തോഷകരമായൊരു വസ്തുതയാണ്. NPCIയും ബാങ്കും ഇതിനെ മൊബൈൽ ആപ്പിലൂടെ തുടക്കം കുറിക്കുവാനുള്ള ശ്രമത്തിലാണ്. ഒരു പക്ഷേ ഇതെളുപ്പത്തിൽ സാധ്യമാവുകയാണെങ്കിൽ റൂപേ കാർഡ് തന്നെ എല്ലായ്പ്പോഴും ഒപ്പം കൊണ്ടു നടക്കേണ്ട ആവശ്യവുമില്ല. നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 1.25 ലക്ഷം ബാങ്കിംഗ് കറസ്പോണ്ടന്റുമാരായി യുവാക്കളെ നിയമിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, പോസ്റ്റ് ഓഫീസുകളെയും ബാങ്കിംഗ് സേവനങ്ങൾക്കായി സജീവമാക്കിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ച ബാങ്കിംഗ് സംവിധാനങ്ങളെ ഉപയോഗിക്കുവാൻ പഠിക്കുകയാണെങ്കിൽ, അതൊരു ശീലമാക്കി മാറ്റിയാൽ പിന്നെ നമുക്ക് കറൻസിയുടെ ആവശ്യം തന്നെ ഉണ്ടാവില്ല, നോട്ടുകെട്ടുകളുടെ ആവശ്യമുണ്ടാവില്ല, പൈസയ്ക്ക് ആവശ്യമുണ്ടാവില്ല. പണമിടപാടുകൾ നമുക്ക് സ്വയം ചെയ്യുവാനുമാകും. മാത്രവുമല്ല, ഇടപാടുകളിൽ തികഞ്ഞ സുതാര്യതയുമുണ്ടാകും. രണ്ടക്ക ഇടപാടുകൾ എന്നേക്കുമായി നിലയ്ക്കും. കള്ളപ്പണത്തിൻ്റെ സ്വാധീനം നന്നേ കുറയും. അതുകൊണ്ട് എൻ്റെ ദേശവാസികളെ, എൻ്റെ ആഗ്രഹമാണ് നമുക്കിത് തുടങ്ങാം. ഒരു പ്രാവശ്യം ആരംഭിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മുന്നേറാനാകും. ഇന്നേക്ക് 10-20 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകുമോ ഇത്രയേറെ മൊബൈൽ നമ്മുടെ കൈകളിൽ ഉണ്ടാവുമെന്ന്? വളരെ സാവകാശം മൊബൈലും നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമായി മാറി. ഇന്ന് അതിനെക്കൂടാതെ ജീവിക്കുക അസാധ്യമാണ്. അപ്രകാരം ക്യാഷ്ലെസ് സൊസൈറ്റിയായി മാറട്ടെ. കാലവിളംബം കൂടാതെ അത് സംഭവിക്കുകയാണെങ്കിൽ നന്നായേനെ. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, പലപ്പോഴും ഒളിമ്പിക് മത്സരം വരുമ്പോഴോ കളി തുടങ്ങിക്കഴിയുമ്പോഴോ ഒക്കെ നാം തല പുണ്ണാക്കാറുണ്ട്. നാം സ്വർണ്ണ മെഡലിന് വളരെ പിന്നിലാകും. വെള്ളി കിട്ടിയാലായി ഓടുകൊണ്ട് അവസാനം തൃപ്തിപ്പെടേണ്ടി വരും. എന്നാൽ കായിക രംഗത്ത് നമ്മുടെ മുന്നിൽ വളരെയേറെ വെല്ലുവിളികളുണ്ടെന്നത് ശരി തന്നെയാണ്. പക്ഷേ ദേശം മുഴുവൻ അതിനായുള്ള അന്തരീക്ഷം ഒരുക്കേണ്ടതുണ്ട്. അതിന് നാം എല്ലാവരും സജ്ജരാകണം. റിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോകുന്ന നമ്മുടെ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഓരോരുത്തരും അവരവരുടെ രീതികളിൽ ആത്മവീര്യവും ഉത്സാഹവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നമുക്കേവർക്കും പങ്കാളികളാകാം. ചിലർക്ക് പ്രോത്സാഹന ഗീതം രചിക്കാം, മറ്റു ചിലർക്ക് ഗെയിംസ് കാർട്ടൂൺ വരയ്ക്കാം, വേറെ ചിലർക്ക് ആശംസാ സന്ദേശം ചമയ്ക്കാം. ഇങ്ങനെ ചിലർക്ക് കായികമായി പ്രോത്സാഹനം നൽകുകയും ആവാം. എന്തുമാകട്ടെ, എങ്ങനെയുമാകട്ടെ, നമ്മുടെ കായിക താരങ്ങൾക്കായി രാജ്യം മുഴുവൻ ഉത്സാഹനിർഭരമായ ഒരാവേശജ്വരം പടർത്തുന്ന അന്തരീക്ഷം ഒരുക്കാം. ഫലമെന്തുതന്നെയാകട്ടെ, മത്സരം മത്സരം തന്നെ, ജയമോ പരാജയമോ ആകട്ടെ, മെഡൽ കിട്ടുകയോ തെറിക്കുകയോ ചെയ്യട്ടെ, എന്നാൽ ആവേശോജ്വലമായ ഒരു അന്തരീക്ഷം ആവശ്യമാണ്. ഞാൻ നിങ്ങളോടിത് പറയുമ്പോൾ നമ്മുടെ കായികമന്ത്രി ശ്രീമാൻ സർബാനന്ദ് സോനോവാൾ എൻ്റെ മനസ്സിനെ തൊട്ടുണർത്തിയ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നാം എല്ലാവരും തെരഞ്ഞെടുപ്പ് ഫലം എന്താകും, പ്രത്യേകിച്ച് ആസാമിൽ ഫലം എന്താകും എന്ന ചിന്തയിൽ വ്യാകുലരായിരുന്നു. സർബാനന്ദ് സോനോവാൾജി സ്വയമേവ അസം തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുകയായിരുന്നു. മാത്രവുമല്ല, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. ഇതൊക്കെയാണെങ്കിലും അദ്ദേഹം കേന്ദ്ര സർക്കാരിൽ കായികമന്ത്രി എന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിലുമായിരുന്നു. എന്നാൽ ഇതിനിടയിൽ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ അദ്ദേഹം കാണിച്ച കാര്യക്ഷമത അത്യന്തം സന്തോഷത്തിന് ഇട നൽകുന്ന കാര്യമാണ്. അസം തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് മുൻപ് തന്നെ മറ്റാരെയും അറിയിക്കാതെ അദ്ദേഹം പഞ്ചാബിലെ പട്യാലയിൽ എത്തിച്ചേർന്നു. നേതാജി സുഭാഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് NISൽ ഒളിമ്പിക്സ് മത്സരത്തിന് പോകുന്ന കായിക താരങ്ങളുടെ പരിശീലനം അവിടെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. എല്ലാ കായിക താരങ്ങളും അവിടെയുണ്ട്. ആരെയും അറിയിക്കാതെ കായികമന്ത്രി എത്തിയെന്നത് കായിക ലോകത്തെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെയൊരു മന്ത്രി എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചതുമില്ല. കായിക താരങ്ങൾക്ക് വേണ്ട വ്യവസ്ഥകൾ, അവരുടെ ഭക്ഷണകാര്യങ്ങൾ, ആവശ്യത്തിന് പോഷകാഹാരം ലഭിച്ചിട്ടുണ്ടോ, ആവശ്യത്തിന് പരിശീലകരുണ്ടോ, പരിശീലനത്തിന് വേണ്ട മെഷീനുകൾ യഥാവിധി പ്രവർത്തനക്ഷമമാണോ എന്നുവേണ്ട വളരെ ചെറിയ കാര്യങ്ങൾ പോലും കടുകിടവിടാതെ സൂക്ഷ്മമായി അദ്ദേഹം നിരീക്ഷിച്ചു. ഓരോ കായിക താരത്തിൻ്റെയും കിടപ്പുമുറികൾ അദ്ദേഹം സന്ദർശിച്ചു. കായിക താരങ്ങൾ ഓരോരുത്തരോടും ഒറ്റയ്ക്കും ഒരുമിച്ചും സംസാരിച്ചു. സ്പോർട്സ് മാനേജ്മെന്റിനോടും പരിശീലകരോടും വെവ്വേറെ സംസാരിച്ചു. മാത്രവുമല്ല, കായിക താരങ്ങളോടൊപ്പം ഭക്ഷണവും കഴിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ, മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനിരിക്കെ, ഇവയൊക്കെ ഉണ്ടായിട്ടും എൻ്റെ ഒരു സഹപ്രവർത്തകനായ കായികമന്ത്രി എന്ന നിലയിൽ കാണിച്ച ഉത്തരവാദിത്ത ബോധം എന്നെ വളരെയധികം സന്തുഷ്ടനാക്കി. നാം ഓരോരുത്തരും ഇത്തരത്തിൽ കായികരംഗത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കായികരംഗത്തുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, നമ്മുടെ കായിക താരങ്ങൾക്ക് പ്രോത്സാഹനമേകുക, ഇത്തരം കാര്യങ്ങൾ ഓരോരുത്തർക്കും വലിയ ആത്മവീര്യവും ശക്തിയുമാണ് നൽകുന്നത്. നമ്മുടെ കളിക്കാർക്ക് മനസ്സിലാകും 125 കോടി ജനങ്ങളും അവർക്കൊപ്പമുണ്ടെന്ന്. എങ്കിൽ അവരുടെ ഉത്സാഹം വർദ്ധിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട ദേശവാസികളെ, കഴിഞ്ഞ വർഷം ഞാൻ ഫിഫ അണ്ടർ 17 വേൾഡ് കപ്പിന്റെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. എനിക്ക് പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും രാജ്യമൊട്ടാകെ നിന്ന് ലഭിച്ചിരുന്നു. മാത്രവുമല്ല, ഇക്കാലത്ത് ഞാൻ കണ്ടത് ഫുട്ബോളിന്റെ ഒരു അന്തരീക്ഷം രാജ്യത്തുടനീളം അലയടിക്കുന്നതായിട്ടാണ്. പലരും മുൻകൈയെടുത്ത് തങ്ങളുടെ ടീം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെയേറെ പേർ ചേർന്ന് കളിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ രാജ്യത്തെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവാക്കൾക്കിടയിൽ കായിക മേഖലയോട് അത്യന്തം താൽപ്പര്യമുണ്ടായിട്ടുണ്ട്. ഞാൻ എന്റെ സ്വന്തം അനുഭവം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ക്രിക്കറ്റിൽ ഭാരത ജനതയുടെ അതിയായ താൽപ്പര്യം നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഫുട്ബോളിലും അത്ര തന്നെ താൽപ്പര്യമുണ്ടെന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. അവർ സ്വയം വിപുലവും ഭാസുരവുമായ ഒരു ഭാവിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് റിയോ ഒളിമ്പിക്സിനു വേണ്ടി മാത്രമല്ല, നമ്മുടെ എല്ലാ കായിക താരങ്ങളെയും ഇഷ്ടപ്പെട്ട് നാം സന്തോഷത്തിന്റെയും ഉത്സാഹത്തിന്റെയും അന്തരീക്ഷമാണ് വരുന്ന നാളുകളിൽ ഒരുക്കേണ്ടത്. ഓരോന്നിനെയും ജയാപജയങ്ങളുടെ ഉരകല്ലിൽ ഉരയ്ക്കാതെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ഭാരതം ലോകത്തിന് മുന്നിൽ സ്വന്തം മുദ്ര ചാർത്തണം. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളോടുള്ള അപേക്ഷയായി കരുതി നമ്മുടെ കായിക രംഗത്തെ സുഹൃത്തുക്കൾക്കായി ഉത്സാഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരന്തരീക്ഷമൊരുക്കാൻ നമുക്കൊരുമിക്കാം. എന്റെ പ്രിയ ദേശവാസികളെ, കഴിഞ്ഞ 8-10 ദിവസങ്ങളിലായി പലയിടത്തുനിന്നും നല്ല റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിന്റെ കാര്യമല്ല പറയുന്നത്. വർഷം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് 10ഉം 12ഉം ക്ലാസുകളിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ടുകൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പെൺമക്കൾ ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതത്യന്തം സന്തോഷകരമായ കാര്യമാണ്. ഈ പരിശ്രമത്തിൽ സഫലത നേടിയ എല്ലാവർക്കും എന്റെ ശുഭാശംസകൾ. ഞാൻ എല്ലാവർക്കും മംഗളം നേരുന്നു. സഫലത നേടാൻ സാധിക്കാതെ വന്നവരോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ജീവിതത്തിൽ ചെയ്യുവാൻ വളരെയേറെയുണ്ട്. ഒരുപക്ഷേ നാം ആഗ്രഹിച്ച ഫലമുണ്ടായില്ലെങ്കിൽ പോലും ജീവിതം ഒരിടത്തും വഴിമുട്ടി നിൽക്കുകയില്ല. ആത്മവിശ്വാസത്തോടെ ജീവിക്കണം, വിശ്വാസത്തോടെ മുന്നേറണം. വിജയം ഏവർക്കും സുനിശ്ചിതമാണ്. എന്നാൽ ഒരു വലിയ പുതിയ രീതിയിലുള്ള പ്രശ്നം എന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു. എന്നാൽ എന്റെ MyGOV.in ഇമെയിൽ വന്നപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. മധ്യപ്രദേശിലെ ഒരു മിസ്റ്റർ ഗൗരവ് പട്ടേൽ, അദ്ദേഹം തന്റെ ഒരു വലിയ ബുദ്ധിമുട്ട് എന്റെ മുന്നിൽ അവതരിപ്പിച്ചു. ഗൗരവ് പട്ടേൽ പറയുന്നത്, മധ്യപ്രദേശിലെ ബോർഡ് എക്സാമിന് എനിക്ക് 89.33% മാർക്ക് ലഭിച്ചു. എന്നാൽ ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിക്കൊള്ളാം, ഇതത്ര സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ അദ്ദേഹം തന്റെ ദുഃഖത്തിന്റെ കഥ പറയുകയാണ്. പിന്നെ ഗൗരവ് പട്ടേൽ പറയുന്നു, സർ, 89.33% മാർക്ക് വാങ്ങി ഞാൻ വീട്ടിലെത്തിയപ്പോൾ വിചാരിച്ചു എല്ലായിടത്തുനിന്നും അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും ലഭിക്കുമെന്ന്. എന്നാൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. വീട്ടിലെല്ലാവരും എന്നോട് പറഞ്ഞു, 4 മാർക്ക് കൂടി കിട്ടിയിരുന്നുവെങ്കിൽ നിനക്ക് 90% ആകുമായിരുന്നല്ലോ. അതായത് എന്റെ കുടുംബം, എന്റെ സുഹൃത്തുക്കൾ, എന്റെ അധ്യാപകർ ആരും തന്നെ എന്റെ 89.33% മാർക്കിൽ സന്തുഷ്ടരായിരുന്നില്ല. എല്ലാവരും എന്നോട് പറയുന്നുണ്ടായിരുന്നു, 4 മാർക്കിന്റെ കുറവിൽ എന്റെ 90% നഷ്ടപ്പെട്ടെന്ന്. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്തെന്ന്. ജീവിതത്തിൽ ഇതുമാത്രമാണോ എല്ലാം? ഞാൻ ചെയ്തത് നന്നായിരുന്നില്ലേ? ഞാൻ അല്പം കുറഞ്ഞുപോയോ? എന്തെന്നറിയില്ല, എന്റെ മനസ്സിൽ ഒരു ഭാരം കയറ്റിവെച്ചതുപോലെ അനുഭവപ്പെട്ടു. ഗൗരവ്, നിങ്ങളുടെ കത്ത് ഞാൻ ശ്രദ്ധാപൂർവം വായിച്ചു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ ഈ വേദന നിങ്ങളുടേത് മാത്രമല്ല, നിങ്ങളെപ്പോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെയും കൂടിയാണ്. കാരണം ഇങ്ങനെയൊരു അന്തരീക്ഷമാണ് സംജാതമായിട്ടുള്ളത്. സംഭവിച്ചതിനെക്കുറിച്ച് സന്തോഷിക്കുന്നതിന് പകരം അതിൽ അതൃപ്തി കണ്ടെത്തുക എന്നത് നിഷേധാത്മകതയുടെ മറ്റൊരു രൂപമാണ്. എല്ലാ കാര്യങ്ങളിലും അതൃപ്തി കണ്ടെത്തിക്കൊണ്ട് നമുക്ക് സമൂഹത്തെ സംതൃപ്തിയുടെയും സമാധാനത്തിൻ്റെയും ദിശയിലേക്ക് നയിക്കാനാവുമോ? താങ്കളുടെ ബന്ധുക്കളും സഹായികളും സുഹൃത്തുക്കളും ഈ 89.33% പ്രശംസിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എങ്കിൽ താങ്കൾക്ക് സ്വയമേ കൂടുതൽ എന്തെങ്കിലും ചെയ്യുന്നതിന് പ്രേരണ ലഭിച്ചേനെ. ഞാൻ രക്ഷകർത്താക്കളോട്, ചുറ്റുമുള്ള മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, റിസൾട്ടുമായി വരുന്ന നിങ്ങളുടെ കുട്ടികളെ സ്വീകരിക്കുക, സ്വാഗതം ചെയ്യുക, അവരോട് സന്തോഷം പ്രകടിപ്പിക്കുക, അവരെ ഇനിയും മുന്നോട്ടു പോകാൻ പ്രോത്സാഹിപ്പിക്കുക. അല്ല എങ്കിൽ സംഭവിക്കാവുന്നത് ഇതായിരിക്കും, 100% ലഭിച്ചതിന് ശേഷവും നിങ്ങൾ പറയും, 100% കൊണ്ട് എന്ത് കാര്യം, എന്നാലും നീ കുറച്ചുകൂടി ചെയ്തിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്ന കാലവും വന്നേക്കാം. അതുകൊണ്ട് എല്ലാത്തിനും ഒരു പരിധിയൊക്കെ വേണം. എനിക്ക് ജോധ്പൂരിൽ നിന്നും സന്തോഷ് ഗിരി ഗോസ്വാമി, അദ്ദേഹവും എഴുതിയിരിക്കുന്നത് ഏതാണ്ട് ഇതേ വിഷയം തന്നെയാണ്. അദ്ദേഹം പറയുന്നു, എന്റെ അയൽപക്കത്തുള്ള ആൾക്കാർ തങ്ങളുടെ ഫലം അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്തിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ എന്നാണ്. കുറച്ചുകൂടി മെച്ചപ്പെട്ടിരുന്നെങ്കിൽ, എനിക്ക് കവിത മുഴുവൻ ഓർമ്മയില്ല, എന്നാലും വളരെ മുൻപ് ഞാൻ വായിച്ച ഏതോ ഒരു കവി എഴുതിയിരുന്നു, ജീവിതത്തിന്റെ ക്യാൻവാസിൽ ഞാൻ വേദനയുടെ ചിത്രം വരച്ചു, അതൊരു പ്രദർശനത്തിന് വെച്ചപ്പോൾ ഒരുപാട് പേർ കാണാൻ വന്നു. എല്ലാവരും പറഞ്ഞു ടച്ചപ്പ് വേണം. ചിലർ പറഞ്ഞു നീലയ്ക്ക് പകരം മഞ്ഞയായിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന്, ഈ രേഖ ഇവിടെ ഇടുന്നതിന് പകരം അവിടെയായിരുന്നെങ്കിൽ നന്നാകുമായിരുന്നുവെന്നും ചിലർ പറഞ്ഞു. അതിരിക്കട്ടെ, എന്റെ ഈ വേദനയുടെ ചിത്രം കണ്ടിട്ട് ഒന്ന് രണ്ടു പേരെങ്കിലും കണ്ണീർ പൊഴിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ കവിതയുടെ വാക്കുകൾ ഇതുതന്നെയായിരുന്നോ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. വളരെ മുൻപുള്ള കവിതയാണ്, എന്നാൽ അതിന്റെ ആശയം ഇതുതന്നെയായിരുന്നു. ആ ചിത്രത്തിൽ നിന്നും ആർക്കും അതിലെ വേദന മനസ്സിലായില്ല. എല്ലാവരും ടച്ചപ്പിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശ്രീ സന്തോഷ് ഗിരിജി, താങ്കളുടെ ചിന്തയും അതുപോലെ തന്നെയാണ്. എത്ര ഗൗരവമുള്ളതാണിത്. താങ്കളെപ്പോലെ കോടിക്കണക്കിന് വിദ്യാർത്ഥികളും ഇതുപോലെ തന്നെയാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ താങ്കളിൽ സാമർത്ഥ്യമുണ്ടാകുന്നു. ഞാൻ താങ്കളോട് ഇത്രമാത്രം പറയാൻ ആഗ്രഹിക്കുന്നു, താങ്കൾ ഇങ്ങനെയൊരു അവസ്ഥയിൽ സമചിത്തത കൈവെടിയരുത്. ഓരോരുത്തരും ആവശ്യങ്ങൾ പ്രകടിപ്പിക്കുന്നു, അത് കേട്ടുകൊണ്ടിരിക്കുക, എന്നാൽ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയും കൂടുതൽ കൂടുതൽ ഭംഗിയായി നിറവേറ്റുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. എന്നാൽ നമുക്ക് ലഭ്യമായതിൽ തൃപ്തരായില്ല എങ്കിൽ പുതിയ ലക്ഷ്യം ഒരിക്കലും പൂർത്തീകരിക്കാനാവില്ല. വിജയത്തിന്റെ ബലവത്തായ അടിത്തറ തന്നെയാണ് വലിയ വിജയങ്ങൾക്ക് അടിസ്ഥാനമാകുന്നത്. വിജയത്തിൽ നിന്ന് ഉടലെടുത്ത അതൃപ്തി വിജയത്തിന്റെ ചവിട്ടുപടികളാകുന്നില്ല, പിന്നെയോ അത് തോൽവിയുടെ ഗ്യാരണ്ടിയായിത്തീരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കിട്ടിയ വിജയത്തെ ഉരുവിട്ടുകൊണ്ടിരിക്കുക, അതിൽ നിന്ന് തന്നെ പുതിയ വിജയത്തിനുള്ള സാധ്യതകൾ ഉടലെടുക്കും. എന്നാൽ ഞാൻ ഇക്കാര്യങ്ങളാണ് കൂടുതലായി അയൽവക്കത്തുള്ളവരോടും മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടുമായി പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ മേൽ ദയവായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കുക. സുഹൃത്തുക്കൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ പരാജയപ്പെട്ടാൽ ആ ജീവിതം അവിടെ നിലച്ചുപോകുമോ? ഒരാൾ എപ്പോഴെങ്കിലും പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയില്ലെങ്കിൽ അയാൾ സ്പോർട്സിൽ വളരെ മുമ്പിലായി എന്ന് വരാം, സംഗീതത്തിൽ മുന്നിലായി എന്ന് വരാം, കലയിലും കരകൗശലത്തിലും മുന്നോട്ട് വന്നുവെന്നും വരാം, വ്യാപാരത്തിൽ മുന്നിലെത്തിയെന്ന് വരാം. ഈശ്വരൻ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സിദ്ധികൾ നൽകിയിട്ടുണ്ടാവാം, അത് മാത്രം മതി. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ശക്തി തിരിച്ചറിയുക, അതിലൂന്നൽ നൽകുക. അത് ജീവിതത്തിൽ എല്ലായിടത്തും സംഭവിക്കുന്നു. നിങ്ങൾ സന്തൂർ എന്ന വാദ്യ ഉപകരണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. സന്തൂർ വാദ്യ ഉപകരണം കാശ്മീർ താഴ്വരയിൽ ഫോക്ക് മ്യൂസിക്കുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ പണ്ഡിറ്റ് ശിവകുമാർ എന്നൊരാൾ അതിൽ കൈവച്ചു. ഇന്നതിനെ ലോകത്തിലെ തന്നെ മഹത്തായ വാദ്യോപകരണമായി തീർത്തു. ഷെഹനായി, നമ്മുടെ സംഗീത ലോകത്താകമാനം വളരെ പരിചിതമായ ഇടങ്ങളിലേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതലായും മഹാരാജാക്കന്മാരുടെ ദർബാറുകളിൽ അതിന്റെ കവാടത്തിലുള്ളിലായിരുന്നു അതിന് ഇടം കിട്ടിയിരുന്നത്. എന്നാൽ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഷെഹനായിൽ കൈവച്ചപ്പോൾ അത് ലോകോത്തരമായ വാദ്യോപകരണമായി മാറി. അതിന് പ്രത്യേക ഐഡന്റിറ്റി തന്നെയുണ്ടായി. അതുകൊണ്ട് നിങ്ങളുടെ പക്കൽ എന്തുണ്ട്, എങ്ങനെയുണ്ട് എന്ന ചിന്ത കൈവടിയുക. അതിൽ നിങ്ങൾ മുഴുകുക, മുഴുകിച്ചേരുക. അതിന് ഫലമുണ്ടാവുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട എന്റെ ദേശവാസികളെ, ചിലപ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട്, നമ്മുടെ ദരിദ്ര കുടുംബങ്ങൾക്കും ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ചെലവാകുന്ന തുക അവരുടെ ജീവിതത്തിന്റെ പാളങ്ങളുടെ സമനില തെറ്റിക്കാറുള്ളത്. രോഗിയാവാതിരിക്കാൻ ചെലവ് വളരെ കുറവാണെന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ രോഗം വന്നാൽ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ചെലവ് വളരെ കൂടുതലാണ്. നമുക്ക് രോഗം വരാതിരിക്കുകയും കുടുംബത്തിന് സാമ്പത്തിക ഭാരം ഉണ്ടാക്കുകയും ചെയ്യാത്ത ഒരു ജീവിതം എന്തുകൊണ്ടായിക്കൂടാ? ഒരു കാര്യം, ശുചിത്വം രോഗത്തിൽ നിന്നുള്ള മോചനത്തിന് ഏറ്റവും വലിയ അടിസ്ഥാന ഘടകമാണ്. ദരിദ്രനെ ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് ശുചിത്വത്തിന് മാത്രമാണ്. മറ്റൊന്ന്, ഞാൻ തുടർച്ചയായി പറയാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് യോഗയെക്കുറിച്ചാണ്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമാണ്. ലോകത്ത് മുഴുവനും തന്നെ യോഗയോട് ഒരു പ്രത്യേക മമത കൈവന്നിട്ടുണ്ട്. ആദരവും വിശ്വാസവും അതിന്മേലുണ്ട്. ലോകം ഇതിനെ സ്വീകരിച്ചു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ പൂർവികർ തന്ന അപൂർവമായ സമ്പത്താണിത്. ആ സമ്മാനമാണ് നാം ലോകത്തിന് നൽകിയിരിക്കുന്നത്. പിരിമുറുക്കത്തിൽ അടിമപ്പെട്ട ലോകത്തിന് സന്തുലിത ജീവിതം നയിക്കാനുള്ള ശക്തി യോഗ പ്രദാനം ചെയ്യുന്നു. മുൻകരുതലാണ് ചികിത്സയേക്കാൾ പ്രധാനം. യോഗയുമായി ബന്ധപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ ആരോഗ്യമാണ് മുഖ്യം. സമചിത്തരായിരിക്കുക, ഉറച്ച ഇച്ഛാശക്തിക്ക് ഉടമയായിരിക്കുക, അതുല്യമായ ആത്മവിശ്വാസം നിറഞ്ഞ ജീവിതം നയിക്കുക, എല്ലാ കാര്യങ്ങളിലും ഏകാഗ്രതയുണ്ടാവുക തുടങ്ങിയ സ്വാഭാവികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു. ജൂൺ 21 യോഗാ ദിനം. ഇത് വെറുമൊരു സൂചനാ ദിനമല്ല, ഇതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കണം. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഇതിന് ഇടമുണ്ടായിരിക്കണം. ഓരോ വ്യക്തിയും തന്റെ ജീവിതചര്യയിൽ 20 മുതൽ 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് യോഗയ്ക്കായി ചെലവഴിക്കണം. ഇതിനായി ജൂൺ 21 യോഗാ ദിനം നമുക്ക് പ്രചോദനമേകുന്നു. ചിലപ്പോഴെങ്കിലും സാമൂഹികമായൊരന്തരീക്ഷം വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള കാരണമായി ഭവിക്കുന്നു. ഞാൻ ആശിക്കുന്നു ജൂൺ 21 നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ മുൻകൈയെടുക്കുമെന്ന്. ഇനി ഒരു മാസം കൂടിയുണ്ട്. നിങ്ങൾ ഭാരത സർക്കാരിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. യോഗയുടെ ഇത്തവണത്തെ സിലബസ് അതിലുണ്ട്. ഏതെല്ലാം ആസനമുറകൾ അനുഷ്ഠിക്കണം, എങ്ങനെ അനുഷ്ഠിക്കണം എന്നെല്ലാം അതിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അത് നോക്കുക, അതനുവർത്തിക്കുക. നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ, നിങ്ങളുടെ പട്ടണത്തിൽ, ഗ്രാമങ്ങളിൽ, നിങ്ങളുടെ സ്കൂളിൽ, സ്ഥാപനങ്ങളിൽ, വേണ്ടിവന്നാൽ ഓഫീസിൽ പോലും അത് അനുവർത്തിക്കുക. ഇപ്പോൾ മുതൽ ഒരു മാസം തുടങ്ങുക, എന്നിട്ട് നോക്കുക. നിങ്ങൾ ജൂൺ 21 ഇതിൽ പങ്കാളിയായിരിക്കും. ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട്, പല ഓഫീസുകളിലും പതിവായി പ്രഭാതങ്ങളിൽ വന്നാലുടൻ സമൂഹയോഗയും പ്രാണായാമവും അനുഷ്ഠിച്ചു വരുന്നുണ്ടെന്ന്. അങ്ങനെയുള്ള ഒരിടത്ത് ഓഫീസിൻ്റെ മുഴുവൻ കാര്യക്ഷമതയും വർദ്ധിക്കുന്നു, ഓഫീസിൻ്റെ മുഴുവൻ സംസ്കാരവും മാറുന്നു, ചുറ്റുപാടുകൾ തന്നെ മാറുന്നു. ജൂൺ 21 നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യോഗയെ വരവേൽക്കാനായി ഉപയോഗപ്പെടുത്താനാകുമോ? നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ യോഗയെ ഉപയോഗിക്കാനാകുമോ? നമ്മുടെ പരിസര പ്രദേശത്ത് യോഗയെ വരവേൽക്കാനും ഉപയോഗിക്കാനുമാകുമോ? ജൂൺ 21 ചാണ്ടിഗഡിലെ ആൾക്കാരുമൊത്ത് ഞാനും യോഗ ചെയ്യുന്നുണ്ട്. നിങ്ങളും അന്നേ ദിവസം തീർച്ചയായും പങ്കുചേരണം. ലോകം മുഴുവനും ആ ദിവസം യോഗ അനുഷ്ഠിക്കുകയാണ്. നിങ്ങൾ ഒരു കാരണവശാലും പിന്നോട്ട് വരിയരുതെന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങൾ ഓരോരുത്തരും ആരോഗ്യവാന്മാരായിരിക്കേണ്ടത് ഭാരതത്തെ ആരോഗ്യമുള്ളതാക്കി തീർക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, മൻ കി ബാത് എന്ന ഈ പരിപാടിയിലൂടെ ഞാൻ നിരന്തരം നിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വളരെ മുൻപ് ഞാൻ നിങ്ങൾക്കൊരു മൊബൈൽ നമ്പർ നൽകിയിരുന്നു. അതിൽ മിസ് കോൾ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൻ കി ബാത് കേൾക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അത് കൂടുതൽ ലളിതമാക്കിയിട്ടുണ്ട്. ഇനിയും മൻ കി ബാത് കേൾക്കുന്നതിന് നിങ്ങൾക്ക് ഇപ്പോൾ കേവലം 4 അക്കങ്ങൾ മാത്രം മതി. അതുവഴി മിസ് കോൾ ചെയ്ത് നിങ്ങൾക്ക് മൻ കി ബാത് കേൾക്കാൻ കഴിയും. ആ 4 അക്ക നമ്പർ ഇതാണ്: 1922. അതായത് 1922. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 1922. ഈ നമ്പറിൽ മിസ് കോൾ ചെയ്താൽ നിങ്ങൾ എവിടെയായിരുന്നാലും എപ്പോഴായാലും ഏതു ഭാഷയിലായാലും നിങ്ങൾക്ക് മൻ കി ബാത് കേൾക്കാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നിങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി എന്റെ നമസ്കാരം. ഞാൻ പറഞ്ഞ വെള്ളത്തിന്റെ കാര്യം മറക്കരുത്, ഓർമ്മിക്കില്ലേ? ശരി, നന്ദി, നമസ്കാരം.
മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.